2020 ജൂലൈ 12 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. ഏറ്റുമുട്ടൽ കൊല ഉയർത്തുന്ന ചോദ്യങ്ങൾ. യു പിയിലെ കാൺപൂരിനെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കൊടും കുറ്റവാളി വികാസ് ദുബെ വെള്ളിയാഴ്ച പുലർച്ചെ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കഥ അതേപടി ഉൾക്കൊള്ളാൻ അധികം പേരെ കിട്ടിയെന്നു വരില്ല. ഇതുപോലെയുള്ള കുറ്റവാളികൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ ശാപമെന്ന് കരുതുന്നവർക്ക് ഈ ഏറ്റുമുട്ടൽ കൊല ആശ്വാസം പകരുമെന്നത് തീർച്ചയാണ്. നിയമനീതി സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിയമവും നീതി നടത്തിപ്പുമൊക്കെയായി അരങ്ങുവാണ വികാസ് ദുബെയുടെ പേരിൽ 5 കൊലപാതകങ്ങളും 8 കൊലപാതക ശ്രമങ്ങളും ഉൾപ്പെടെ 70 ഗുരുതരമായ ക്രിമിനൽ കേസുകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 2 വെളുപ്പിന് സ്വന്തം വീടിനു മുൻപിൽ 1 DYSP 2 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ 8 പോലീസ് സംഘത്തെ ഒന്നടങ്കം വെടിവെച്ചുകൊന്ന് കത്തിച്ച പൈശാചിക നരനായാട്ടാണ് ദുബൈയുടെ പേരിൽ എഴുതി ചേർത്തിരിക്കുന്നത്. മുൻപ് നടത്തിയ 1 കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് പാർട്ടിക്കാണ് ഈ ദുര്യോഗമുണ്ടായത്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് പാർട്ടി പുറപ്പെട്ടിട്ടുണ്ടെന്ന രഹസ്യവിവരം പോലീസിലുള്ളവർ തന്നെ ഒറ്റുകൊടുത്തതാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. പോലീസിലെ ഒറ്റുകാരിൽ പലരും ഇപ്പോൾ സേനയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ദുബൈയെ വ്യാഴാഴ്ച മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. ദുബൈയെ ഉജ്ജയിനിയിൽ നിന്ന് കാൺപൂരിലേക്ക് വ്യാഴാഴ്ച രാത്രി കൊണ്ടുവരുന്നതിനിടയിലാണ് അയാൾ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ദുബൈയെ കയറ്റിയിരുന്ന പോലീസ് വാഹനം ഹൈവേയിൽ തെന്നിമറിഞ്ഞെന്നും അതിനിടെ പോലീസുകാരന്റെ കയ്യിലിരുന്ന തോക്കു വാങ്ങി പോലീസ് സംഘത്തിനു നേരെ നിറയൊഴിച്ചെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. സ്വരക്ഷയ്ക്കായി പോലീസ് തിരിച്ചു വെടിവെച്ചതിലാണത്രേ ദുബൈ കൊല്ലപ്പെട്ടത്. ദുബൈയെ പോലെ നാടിനും പോലീസ് സേനയ്ക്കും ഒരുപോലെ പേടി സ്വപ്നമായ ഒരു കൊടും ക്രിമിനലിനെ വിലങ്ങുപോലും വെക്കാതെ ഉജ്ജയിനിയിൽ നിന്ന് കാൺപൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലും വലിയ ഫലിതമാണ്. മാസങ്ങൾക്ക് മുൻപ് തെലങ്കാനയിൽ വനിതാ മൃഗഡോക്ടറെ പൈശാചികമായി ബലാത്സംഗം ചെയ്ത സംഘത്തിൽപ്പെട്ടവരെ ഇതുപോലെ യാത്രക്കിടെ പോലീസുകാർ വെടിവെച്ചുകൊന്ന സംഭവം മറക്കാറായിട്ടില്ല. നിയമത്തിനും നീതിക്കും നിരക്കാത്ത പ്രവൃത്തിയായിട്ടും പൌരസമൂഹം ഏതാണ്ട് ഒന്നടങ്കം ഈ ഏറ്റുമുട്ടൽ കൊലയെ ന്യായീകരിക്കാൻ മാത്രമല്ല അതിന് തുനിഞ്ഞ പോലീസ് സേനാംഗങ്ങളെ പരസ്യമായി അഭിനന്ദിക്കാൻ കൂടി മുന്നോട്ടു വരികയുണ്ടായി. 3 പതിറ്റാണ്ടോളം നീളുന്ന ദുബൈയുടെ അധോലോക പ്രവൃത്തികൾ മൂലം ദുരിതമനുഭവിക്കേണ്ടി വന്നവർ ഏറെയാണ്. കൊലക്കേസുകളിൽ പോലും നിയമത്തിന്റെ പിടിയിലാകാതെ ഊർന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചെടുത്ത ഭയപ്പാടിന്റെ അന്തരീക്ഷം മുതലാക്കിയാണ്. ഏതു കക്ഷി അധികാരത്തിൽ വന്നാലും ദുബൈ അവരുടെ ഇഷ്ടക്കാരനായിരിക്കും. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാരവാഹിത്വം നേടിയതിനു പിന്നിലും ഈ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ഉള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള ക്രിമിനലുകളുടെ രാഷ്ട്രീയ ബന്ധം ആരും ചികഞ്ഞു നോക്കാറില്ല. ദുബൈയുടെ ഏറ്റുമുട്ടൽ കൊല ഇനി കുറെ ദിവസത്തേക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നിയമവൃത്തങ്ങളിലും ചൂടേറിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിടുമെന്ന് തീർച്ച. ഉന്നതനായ ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നിയമത്തെയും നീതിപീഠങ്ങളെയും നോക്കുകുത്തികളാക്കി ഗുണ്ടാസംഘങ്ങളും അധോലോക വീരന്മാരും സമൂഹത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നത് തടയാൻ ഭരണകൂട സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നു. പോലീസ് വെടിവെച്ചുകൊന്ന ദുബൈയുടെ ഗ്രാമത്തിൽ നാട്ടുകാർക്ക് നിയമ സംവിധാനങ്ങളെക്കാൾ ആശ്രയമായിരുന്നത് ദുബൈയുടെ ഏകാംഗ നാട്ടുകോടതിയായിരുന്നു അത്രേ. അവിടെ അയാൾ പറയുന്നതാണ് നിയമവും നീതിയും. കോടതിയും ജഡ്ജിയുമൊക്കെ അയാൾ തന്നെ. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി ജനങ്ങൾക്ക് നീതിയും നിയമ സംരക്ഷണവും ലഭിക്കാതെ വരുമ്പോഴാണ് ആളുകൾ നിയമത്തിന് നിരക്കാത്ത വഴികൾ തേടാൻ നിർബന്ധിതരാകുന്നത്. അതുപോലെ കൊടും കുറ്റവാളികൾക്ക് രാഷ്ട്രീയക്കാരിൽ നിന്നും അധികാരി വർഗത്തിൽ നിന്നും ലഭിക്കുന്ന സഹായവും സംരക്ഷണവും ദുബൈയെ പോലുള്ള ക്രിമിനലുകളെ മാനം മുട്ട വളരാൻ സഹായിക്കുന്നു. നിയമസമാധാനം നിലനിർത്താൻ ചുമതലപ്പെട്ട പോലീസിന് രാഷ്ട്രീയ ഇടപെടൽ കാരണം ഇത്തരക്കാർ കാട്ടിക്കൂട്ടുന്ന ഏതു നീചപ്രവർത്തികളുടെ നേരെയും കണ്ണടയ്ക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. DYSP ഉൾപ്പെടെ തങ്ങളുടെ കൂട്ടത്തിലെ 8 നിഷ്കരുണം വകവരുത്തിയ ദുബൈയെ കയ്യിൽ കിട്ടിയപ്പോൾ പോലീസ് സംഘത്തിന് അരുതാത്തത് തോന്നിയെങ്കിൽ അത്ഭുതമില്ല. നിയമനീതി സംവിധാനങ്ങളുടെ പരാജയമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ. നിയമപാലകർ തന്നെ നീതിയും നടപ്പാക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന വിപത്ത് ഭയസംഭ്രമത്തോടെ തന്നെ കാണുകയും വേണം. ഏറ്റുമുട്ടൽ കൊല കാട്ടിലെ നീതി നടത്തിപ്പാണെന്ന് പറയാറുണ്ട്. പരിഷ്കാരവും സംസ്കാരവും പുലരുന്ന രാജ്യങ്ങളിൽ ഇതുപോലുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന അഭിപ്രായവും മാനിക്കപ്പെടേണ്ടതാണ്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, വികാസ് ദുബൈയെ പോലുള്ള ഗുണ്ടാത്തലവന്മാരുടെ സംഖ്യ രാജ്യത്തെവിടെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ്. ആസൂത്രിത ഏറ്റുമുട്ടലുകളിൽ കൊടും കുറ്റവാളികൾ വെടിയേറ്റു വീഴുമ്പോൾ സമൂഹം ആശ്വാസം കൊള്ളുന്ന എന്നതിന് പിന്നിലെ മനഃശാസ്ത്രവും കാണാതിരുന്നുകൂടാ. ഇത്തരത്തിലൊരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ചത് രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്.